The editorial.
2025 ജനുവരി 29 ബുധൻ, 1200 മകരം 16 ദീപിക എഡിറ്റോറിയൽ. നരഭോജ നിയമത്തിന്റെ കാവൽക്കാരിവർ. എന്തുകൊണ്ടാണ് ഇത്രയേറെ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ കുപ്രസിദ്ധമായ വനം വന്യജീവി നിയമം മാറ്റുകയോ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയോ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് രണ്ടു തവണ അധികാരം കിട്ടിയിട്ടും നിയമത്തെ കുറ്റം പറഞ്ഞ് സംസ്ഥാന സർക്കാർ കെടുകാര്യസ്ഥന്മാരാകുന്നത്? എന്തുകൊണ്ടാണ് പ്രസ്താവനയിൽ ഉത്തരവാദിത്വം ഒതുക്കുന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് പ്രതിപക്ഷം കരുതുന്നത്? ഒരു കാരണമേ ഉള്ളൂ, വന്യജീവികൾ കൊന്നൊടുക്കിയവരൊന്നും അവരുടെ ആരുമല്ല. കാട്ടാനകൾ ചവിട്ടി മണ്ണോട് ചേർത്തവരൊന്നും ഈ മനസാക്ഷിയില്ലാത്തവരുടെ വീട്ടുകാരല്ല. കടുവ തിന്നതിന്റെ ബാക്കിയായ രാധയുടെ മൃതദേഹം വെള്ളപ്പൊതിപ്പിച്ച് കിടത്തിയത് കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ വീട്ടിലല്ല. രാധയെ കൊന്ന കടുവയുടെ വയറ്റിലുണ്ടായിരുന്നത് എംപിമാരുടെയും എംഎൽഎമാരുടെയും പ്രിയപ്പെട്ടവരുടെ ഉടുപ്പും കമ്മലുമല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ 1972 വനം വന്യജീവി സംരക്ഷണ നിയമം പണ്ടേ തിരുത്തപ്പെടുമായിരുന്നു. വന്യജീവികൾ ഒഴുക്കുന്ന ചോരയിൽ പിടയുന്നതത്രയും പാവപ്പെട്ട മനുഷ്യരുടെ ഉടലാണ്. അതിന്റെ പരമാവധി വിലയായ 1,00,000 രൂപയുടെ ചെക്ക് തങ്ങൾക്കോ മക്കൾക്കോ കൈപ്പറ്റേണ്ടി വരല്ലെന്ന് ഉറപ്പുള്ളവരാണ് നമ്മെ ഭരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയം വന്യജീവി ആക്രമണത്തിൽ കേന്ദ്രീകരിക്കാൻ സമയമായി. അതില്ലാതെ ഒരു തെരഞ്ഞെടുപ്പും ഇനി കടന്നുപോകരുത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന സ്ത്രീയെ കടുവ കൊന്നു തിന്നതിന് പിന്നാലെ വയനാട്ടിൽ പുലിയിറങ്ങി യുവാവിനെ ആക്രമിച്ചു. കൊല്ലത്തും പാലക്കാട്ടും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതും പുലിയാണെന്നാണ് സൂചന. 3 ദിവസം മുമ്പാണ് പാലക്കാട്ട് കാട്ടാനയിൽ നിന്ന് യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ പേടിച്ചു കരയുകയാണ്. ജീവിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ വനമേഖലകളിലെ തോട്ടങ്ങളിൽ തൊഴിലാളികൾ പണിക്കിറങ്ങില്ലായിരുന്നു. കാട്ടുപോത്ത്, പന്നി, ആന, കടുവ, കരടി, പുലി, വിഷപ്പാമ്പുകൾ, കുരങ്ങ് ഒരുവിധത്തിലും വീടിന് പുറത്തിറങ്ങാനാകില്ല. കൃഷിയെല്ലാം നശിച്ചു. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഈ കൊച്ചു കേരളത്തിൽ 909 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഒരു കുറ്റബോധവുമില്ലാതെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർക്കാർ നിയമസഭയിൽ പറഞ്ഞു. മരണത്തേക്കാൾ ഭയാനകമായിരുന്നു പല ആക്രമണങ്ങളും. 55,831 ആക്രമണങ്ങളുണ്ടായി. അതിനുശേഷം വന്ന വനം വകുപ്പ് കണക്കിൽ ഏപ്രിൽ മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ 66 പേർ കൊല്ലപ്പെട്ടു. വന്യജീവി സംഘർഷം നേരിടാൻ റാപ്പിഡ് റെസ്പോൺസ് ടീമും മറ്റും നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നയാ പൈസയുടെ ഗുണമില്ല. ഓരോ മരണവും കഴിയുമ്പോൾ വനം വന്യജീവി നിയമത്തിലെ നിബന്ധനകൾ കാരണം തങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന സ്ഥിരം പലവി കേൾക്കാം. കടുവയും പുലിയും നരഭോജിയാണെങ്കിലേ കൊല്ലാനാകൂ. DFO, വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവരുടെ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് നരഭോജിയാണെന്ന് പ്രഖ്യാപിക്കേണ്ടത്. നരഭോജിയാണെന്ന് ഉദ്യോഗസ്ഥൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത കടുവയുടെയും പുലിയുടെയും മുന്നിലേക്ക് ഈ നിയമ നിർമ്മാതാക്കളുടെയും മൃഗപ്രേമികളുടെയും മക്കളെ കളിക്കാൻ വിടുമോ? കാട്ടാനയെ വെടിവെക്കാനും ഇതിലപ്പുറം നടപടിക്രമങ്ങളാണ്. ഈ നിയമത്തിന് കുഴപ്പമില്ലെന്നും സംസ്ഥാന സർക്കാർ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ലെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നാട്ടിലെ ആരാധകർ പറയുന്നത്. ലോകത്ത് ഒരു രാജ്യത്തും വനം വന്യജീവി നിയമം ഇന്ത്യയിലെ പോലെ ശാപമായി മാറിയിട്ടില്ല. മൃഗസ്നേഹം ഹോബിയാക്കിയവരും കപട പരിസ്ഥിതിവാദികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നട്ടലില്ലാത്ത ജനപ്രതിനിധികളെ നോക്കുകുത്തിയാക്കി. കാലഹരണപ്പെട്ട നിയമങ്ങൾ കോടതി ഉത്തരവുകളെ മൃഗപക്ഷത്താക്കി. മൃഗസ്നേഹികളുടെ സാങ്കേതികത്വ വിശദീകരണമല്ല, മനുഷ്യരുടെ ചോരയാണ് വിലപ്പെട്ടതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ തീൻമേശയിൽ വറുത്തും പൊരിച്ചും വച്ചിരിക്കുന്ന മാംസാഹാരങ്ങൾ തിന്നുമ്പോൾ മൃഗസ്നേഹം പ്ലേറ്റിന് പുറത്താകും. മൃഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിൽ വീട് വെച്ചെന്നും കൃഷിയിറക്കിയെന്നും വഴിവെട്ടിയെന്നും ഒക്കെ പുലമ്പുന്ന വിഡ്ഢികൾ ഇപ്പോൾ സുരക്ഷിത കേന്ദ്രങ്ങളിലുള്ള തങ്ങളുടെ വീടും പുരയിടവും ഒരിക്കൽ കാടായിരുന്നെന്ന ചരിത്രം മറച്ചുവെക്കുകയാണ്. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലരുതെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനൽ അംഗമായിരുന്ന മാധവ് ഗാഡ്ഗിൽ പോലും ഇപ്പോൾ പറയുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യർക്ക് മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണെന്നും ഇന്ത്യയിൽ മാത്രമാണ് രാജ്യവ്യാപകമായി മൃഗവേട്ട നിരോധനമുള്ളതെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്. മനുഷ്യരെ ആക്രമിക്കുന്ന വന്യജീവികളെ കൊല്ലുകയും തിന്നാവുന്നതിനെ തിന്നുകയും വേണമെന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ പഴയ ആരാധകരിൽ പലരും പിൻവാങ്ങി. മൃഗങ്ങൾ കൊന്നൊടുക്കുന്ന മനുഷ്യരെ കാണാത്ത BJP നേതാവ് മേനകാ ഗാന്ധി പറയുന്നത് കേരളത്തിന് കൊല്ലാനാണ് ഇഷ്ടമെന്നാണ്. മനുഷ്യന്റെ ചോരയും മാംസവും മണ്ണിലൊഴുകുമ്പോൾ മൃഗസ്നേഹത്തെ ഉല്ലാസത്തിനും പ്രശസ്തിക്കുമുള്ള മാർഗമാക്കിയവർ രാജ്യത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. ഈ ഭ്രാന്ത് അവസാനിപ്പിക്കണം. പാവപ്പെട്ടവരുടെ മരണ വാറണ്ടായി മാറിയ വനം വന്യജീവി സംരക്ഷണ നിയമം മാറ്റിയേ തീരൂ. പ്രശ്നപരിഹാരം ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കും നരഭോജികൾക്കുമല്ലാതെ നാടിനൊരു ഗുണവുമില്ലാത്ത വനം വകുപ്പിനെ ഏൽപ്പിക്കരുത്. വോട്ട് ചെയ്തവരോട് എന്തെങ്കിലും നന്ദിയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള MPമാരും അലസത പേടിയണം. മരണ വീട്ടിൽ വഴിപാട് സന്ദർശനം നടത്തി ഉപചാരം ചൊല്ലി പിരിയേണ്ട സ്ഥിതിയല്ല വയനാടിനുൾപ്പെടെ നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തണം. ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കണം. വനമേഖലയിലും വന്യജീവി ശല്യമുള്ളിടത്തും ജീവിക്കുന്നവരോട് മറ്റു പൗരന്മാരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. പഞ്ചായത്താകട്ടെ, നിയമസഭയാകട്ടെ, പാർലമെന്റ് ആകട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് പറഞ്ഞിട്ട് മതി ഇനി വോട്ട് യാചിക്കൽ. ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് നരഭോജി നിയമത്തിന് കാവലിരിക്കുന്ന വഞ്ചന ഇനി വേണ്ട.
എഡിറ്റോറിയൽ.